നെയാമി തന്റെ സ്തുതികളുള്ള ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായിരുന്നുംബരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം തിരുമാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഒരുങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഭഗവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാവും ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേനുസ്തുതി ശുശ്രാവേനു കുസ്തുതി പാപികളാൻ്റെ അടിയാരോട് കരുണേനു ശേഷുതി പാർക്കുന്നു ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നെ നാം പരിശുദ്ധമാക്കപ്പെടണം എന്റെ രാജ്യം വരണമേ എന്നെ ദുരുഷം സൂത്രപ്പുരപ്പുമേൽമാറണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ദൈവനെ ദൃഷ്ടം നിങ്ങളെ രക്ഷണമേ നല്ല ശക്തിയും നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീശ്വരിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്റെ ദരസമായ നമ്മുടെ കർത്താവായി ശ്രമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളമ്പ്രാനിയമ്മേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളെ നമ്മുടെ സമയത്തും ദേവനമ്പ്രാണമേക്ഷണമേ അമ്മേ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് എന്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനെ ഓർന്ന് നന്ദിയുടെ സ്തോത്രം ദൈവമായ കർത്താവ് ഇന്ന് പകൽ അന്തിയോളം ഞങ്ങളെ കാത്തി പരിപാലിച്ചു ദൈവകരുണയിൽ ഞങ്ങളെ തുടർന്നും പരിപാലിക്കണമേ ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരുമാനിച്ചുകൊണ്ടും സഹായിക്കണം ദൈവമായ കർത്താവ് അവിടുത്തെ കരുണയിലല്ലാതെ മറ്റെങ്ങും ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല മമ്മിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ ഞങ്ങള് ചെയ്യുന്നതായ പഠന ക്ലാസുകൾ ഞങ്ങളുടെ ആത്മീയ ഉന്നതിക്ക് ദൈവനാമത്തിനും മുഖാന്തരമായി തീരണമേ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അല്പമായോ അധികമായോ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ ഞങ്ങൾ ചേർന്ന് നിനക്കും ഏ പിതാവിനും പരിശുദ്ധ സഹായിക്കുമെന്നേക്കും പുതിയ സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് ഇടയാക്കി എല്ലാ ദൈവത്തെ സ്തുതിക്കാം എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു നമ്മളിന്ന് വേദപുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ വായിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ ആമുഖമൊന്നും പറയാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അനഫോറയിലേക്ക് നമ്മൾ കടന്നു കിസ് ഓഫ് ജീസസ് സെലിബ്രേഷൻ ഓഫ് ദി ജോസഫ സർസും കോഡ അല്ലെങ്കിൽ ലിഫ്റ്റ് യു അപ്പ് നമ്മുടെ ബോധം വിചാരം ഹൃദയം ഇതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തണം ചെർസാങ്കസ് ത്രൈസ് ഹോളി പിതാവ് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തിട്ട് വസിക്കുന്ന സ്വർഗീയ ഘട്ടങ്ങളോട് ചേർന്നുള്ള പ്രാർത്ഥനകളെ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാറെ ഖാദേശ് വക്സു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം കർത്താവിന്റെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അപ്പവും വീഞ്ഞും വാഴ്ത്തുന്നതായ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചത് അത് കൂടാതെ അനംനേസിസ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു നമ്മൾ നാഥാനിമൃതി ഓർത്തങ്ങൾ നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ മിയർ റിമംബ്രൻസ് ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലൈസേഷൻ ഓഫ് ദി ഫാസ്റ്റ് ഇവന്റ്സ് യേശുക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ ആക്ച്വലൈസേഷൻ അതിനൊരു തത്തുല്യമായ മലയാളം വേടൊന്നും ഇല്ല അത് നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നുള്ള വേർഡും അല്ല ആക്ച്വലൈസേഷൻ എന്ന് തന്നെ ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് അനംനേസിസ് നമ്മൾ അങ്ങനെ അത് ഓർക്കുന്നു അതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അദാമോ ദോസേനോ എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ഗുമർത്തോയും തർവോദോയും ഞാനത് പറഞ്ഞു സ്പോഞ്ചിന്റെ ഒരു കഷണം അതുകൂടാതെ ആ സ്പൂണും കൂടെ എടുത്തുകൊണ്ട് തർവോദോ സ്പൂണാണ് ഗുമർത്തോ എന്ന് പറയുന്നത് ആ ചുവന്ന പട്ടിന്റെ അല്ലെങ്കിൽ ആ പഞ്ഞിയുടെ കഷണം ആണ് അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഓർക്കുക അവിടെയാണ് ഞാൻ പറഞ്ഞു കർത്താവേ എന്ന് നമ്മൾ വിളിക്കുന്നു നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു ഉയർത്തുന്നതിന് ഏറ്റു പറയുന്നു രണ്ടാമത്തെ എഴുന്നള്ളത്തിലായി ഞങ്ങൾ നോക്കി പാർക്കും അത് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാ എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിക്കുക ജിജി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം സെയിന്റ് മാത്യു 24:27 ഇല്ല കാണാ പറഞ്ഞാലും മതി.
മിന്നൽ കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങു പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും.
ഇതാരനെ കാണാൻ പറയായിരുന്നു അല്ലേ? മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ്. അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ നോക്കി പാർക്കുന്നു. സ്പൂൺ ഇങ്ങനെ ഒരു മിന്നല് പോലെ ദാമോദോസേനോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുമ്പോഴേ നമ്മൾ അതാ ഓർക്കുന്നത്. ഇതെല്ലാം സിംബലൈസേഷൻ ആണല്ലോ, സൈൻസ് ആൻഡ് സിംബൽസ് ആണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെയും വലിയ കാര്യങ്ങളാണ് അതിനകത്തോട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, കർത്താവ് കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ചു, ഇതെന്റെ ശരീരമാണെന്നും വീഞ്ഞെടുത്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് ഇതെന്റെ രക്തമാണെന്നും പറഞ്ഞ് ഏത് സെൻസിലാണോ അതേ സെൻസിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ടൊരു കേവലം ഒരു ഡ്രാമാറ്റിക് എക്സ്പ്രഷൻ എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി അതെല്ലാം അതിന്റെ ആക്ച്വലൈസേഷനാണ്. ഈ ഒരു സിംബോളിസത്തിലൂടെ യേശു ക്രിസ്തു സൗഖ്യമാക്കാനായിട്ട് മണ്ണ് ഉപയോഗിച്ചു, തന്റെ തുപ്പിൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 6 വായിക്കുന്നു അവരെ എണ്ണ തേച്ച് ശിഷ്യന്മാർ പോയി രോഗികളെ സുഖപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് മീൻസിലൂടെ ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വസ്ത്രാഞ്ജലത്തിലൂടെ രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു മനുഷ്യൻ ഈ പഞ്ചേന്ദ്രിയങ്ങളുള്ളവനാണല്ലോ. പഞ്ചേന്ദ്രിയങ്ങളല്ല, നമ്മൾ നോയമ്പിലെ പ്രാർത്ഥനയിലൊക്കെ ചൊല്ലുന്ന ദശേന്ദ്രിയങ്ങളാണ്. പുറമേ ഉള്ള 5 അകത്തെ 5 കാണാനും കേൾക്കാനും മണക്കാനും രുചി അറിയാനും സ്പർശിക്കാനും ഒക്കെ സാധിക്കുന്ന പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ അകമയും ദൈവസംസർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് ഗീതങ്ങൾ കേൾക്കുന്നു, മൂക്കുകൊണ്ട് ഘ്രാണം, നമ്മൾ കുന്തിരിക്കത്തിന്റെ ഒക്കെ മണം നമ്മൾ ശ്വസിക്കുന്നു, നാക്കുകൊണ്ട് കർത്താവിന്റെ ശരീരരക്തങ്ങൾ രുചിക്കുന്നു, സ്പർശനം കർത്താവിന്റെ ശരീരരക്തങ്ങളെ സ്പർശിക്കുന്നു, സഹോദരനെ സ്പർശിക്കുന്നു കേട്ടോ, നാവുകൊണ്ട് കർത്താവിന്റെ ശരീരരക്തങ്ങളെ സ്പർശിക്കുന്നു. അതാ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനയൊക്കെ അവിടെ പൂർത്തീകരിക്കുക. എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ കൂടി സ്നേഹിക്കണം, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകൾ എല്ലാം അതിനകത്ത് വരിക. സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, അതെല്ലാം നമ്മൾ ചെയ്യുക വിശുദ്ധ കുർബാനയിൽ. ആ സ്പർശനത്തിലൂടെ ദൈവത്തെ സ്പർശിക്കുന്നു, സഹോദരനെ സ്പർശിക്കുന്നു. കൈകസൂരി കൊടുക്കുക, സഹോദരനെ സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ കൈകസൂരി കൊടുക്കുക. ഞാനത് നേരത്തെ പറഞ്ഞാണല്ലോ, ഇനി മുതൽ എല്ലാവർക്കും കൈകസൂരി കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, അല്ലെ ഇഷ്ടമുള്ളവർ അടുത്ത് പോയി നിന്നിട്ടല്ല, അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന്. അതല്ലാതെ പിന്നെ എങ്ങനെ ദൈവം ഇതൊക്കെ കൈക്കൊള്ളുന്നേ? നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ അവിടുന്ന് മാറി നിൽക്കുവോ? അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മളെ കാണുമ്പോൾ അവർ ഒട്ടും വരികയില്ല, അത് വേറെ കാര്യം. അപ്പോ ഇതെങ്ങനെ ദൈവം ഈ ബലി കൈക്കൊള്ളും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക കേട്ടോ, ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ ഇനി നോക്കി പാർക്കുന്നേ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് അനമ്നേസിസ് അങ്ങനെ ഓർക്കുന്നു, ആക്ച്വലൈസേഷൻ. പിന്നീട് എപ്പിക്ലീസിസ്, ഇൻവോക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വർഗത്തിൽ നിന്ന് വിളിച്ചിറക്കുന്നു. അതിനോട് ചേർന്നായിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ട് കോൺസിക്രേഷൻ ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ, കർത്താവെ എന്നോട് ഉത്തരം അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന, എലിയാവിന്റെ പ്രാർത്ഥന. നമ്മൾ ഈ എപ്പിക്ലീസിന് ശേഷം ബാറക്ഷമോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ ഋഹാസ്വർഗമേ ആകുന്ന മേലുള്ള ഉയരങ്ങളുടെ പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അതിൽ പ്രസാദിച്ച് പൊരുന്നി ആവർത്തിക്കുക. ഞാൻ പറഞ്ഞു ഒരു കോഴി പൊരുന്ന ഇരുന്നാൽ പിന്നീട് അവിടെ ഒരു റീപ്രൊഡക്ഷൻ നടക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. നമ്മളെ നിവേദ്യമായിട്ട് നമ്മുടെ ആത്മശരീര മനസ്സുകളെയും നമ്മുടെ കാഴ്ചകളെയും ദിവസത്തിൽ അർപ്പിക്കുമ്പോൾ ദൈവം അത് പ്രസാദം, ദൈവപ്രസാദം അതിലുണ്ടാവുകയാണ്. പുതുജീവൻ ഉണ്ടാവുക, വിശുദ്ധീകരിക്കുകയാണ്. നമ്മളെ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുക യേശു ക്രിസ്തുവിനോട് ചേർന്ന്. അങ്ങനെ കർത്താവ് എന്നോട് ഉത്തരവരള ചെയ്യണമെന്നുള്ള പ്രാർത്ഥന അവിടെ വളരെ പ്രസക്തമാണ്. ഏലിയാവ് കർമ്മേൽ മലമേൽ നമ്മളത് അത് കണ്ടാണ് അവസ്ഥ കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത്. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ അത് ഞാൻ വിശദമായിട്ട് വായിപ്പിച്ചതാണ്. ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായം വായിപ്പിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത്. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൂടാതെ ഒന്ന് രണ്ടിടങ്ങളിലും കൂടെ തീയിറങ്ങുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അന്ന് വായിച്ച് നമ്മൾ ദിവസവും കൂടെ പഠിക്കുകയായതുകൊണ്ടേ തിരുമേനി എന്നെ പറ്റി ഈ ഖണ്ഡികയുടെ അവസാനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അബ്രഹാം, പിതാവെ, ദാവീദ്, ശലോമോൻ എന്നിവരെ തീയിറക്കിയത്, സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് തിരുമേനി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടെ നമ്മൾ കണ്ട് പെട്ടെന്ന് മുന്നോട്ട് അങ്ങ് പോകാം. അബ്രഹാം പിതാവ് തീയിറങ്ങുന്ന സംഭവം നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 5 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്.
പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കല്ദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നറിവ് ചെയ്തു.
അപ്പൊ ഈ അബ്രഹാമിന്റെ ഒന്നൊന്ന് നിർത്തിക്കുക. ഈ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു. ഞാൻ ഇത് പെട്ടെന്ന് ഓർക്കുമ്പോ അങ്ങ് പറഞ്ഞു പോവുക. ഈ സത്യത്തിൽ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചിട്ട് ചെയ്ത കാര്യം എന്നാ? പിന്നീട് നമ്മള് വിശ്വാസത്തിന്റെ തീക്ഷ്ണത പറയുമ്പോ എബ്രായ ലേഖനമൊക്കെ പഠിച്ചതാണല്ലോ. അതിനകത്ത് 11-ാം അധ്യായത്തിൽ വിശ്വാസമെന്നോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു പറഞ്ഞു വന്നിട്ട് അബ്രഹാം പിതാവിനെ പറ്റി ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. യഹോവയിൽ എങ്ങനെ വിശ്വസിച്ചു, അവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്നത് എനിക്ക് സംതൃപ്തിയെ നൽകുമെന്നുള്ളത് മാത്രം ഒരു കാര്യം മാത്രമല്ല, ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് അബ്രഹാം ചെയ്തതായ ഒരു കാര്യമുണ്ട്. നിന്റെ ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ലഭിച്ച മകനെ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കാനായിട്ട്. സത്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന് പകരം അവിടെ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ടു അല്ലേ? അല്ലേ? അതെ. അപ്പോ നിങ്ങൾ ഇനി എബ്രായർ 11:12 ഒന്ന് വായിച്ചിരുന്ന എബ്രായർ 11-ാം അധ്യായത്തിന്റെ 12:17 വാക്യങ്ങൾ 17-ാം വാക്യവും വായിക്കണം.
അതുകൊണ്ട് ഒരുവനും മൃതപ്രായനായവയെ തന്നെ പെരുപ്പത്തിൽ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു.
അത് അബ്രഹാമിന്റെ കാര്യമാണ് പറയുന്നത്. ആ ബാക്കി
17
17 വായിച്ച്.
വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിന് യാഗം അർപ്പിച്ചു.
കേട്ടോ, എന്നാ എഴുതിയേക്കുന്നേ? പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിന്
യാഗം അർപ്പിച്ചു
എന്ന് പറഞ്ഞാൽ അവിടെ യാഗം അർപ്പിച്ചു എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറഞ്ഞേക്കുക, കൃത്യമായിട്ട് പറഞ്ഞേക്ക, യാഗം അർപ്പിച്ചു. എന്താ ഇത് തമ്മിൽ എങ്ങനാ കണക്ട് ചെയ്യുന്ന? എങ്ങനാ യാഗം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് അബ്രഹാം എടുത്തൊരു തീരുമാനം അവിടെ, കേട്ടോ. അല്ലാതെ ഈ മുസ്ലിങ്ങൾ ഇതിനെ വിരോധിച്ച് പറയുന്നുണ്ട് അബ്രഹാം യാഗമൊന്നും അർപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനല്ല, നിങ്ങൾ അവിടെ ഇവിടെ ഈ ഇത് കേൾക്കുമ്പോൾ തെറ്റിപ്പോകരുത്. മനസ്സുകൊണ്ട് അബ്രഹാം ചെയ്ത ഒരു കാര്യം, കാരണം ഈ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ അവിടെ ദൈവം കൽപ്പിക്കുന്നതാ, നീ സ്നേഹിക്കുന്ന 22-ാം അധ്യായത്തിൽ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിനെ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന്. അപ്പൊ നീ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഉപരി, ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചുപോയി അബ്രഹാം. അപ്പൊ അതിനെ മനസ്സുകൊണ്ട് യഹോവ കൽപ്പിച്ചത്, ദൈവമാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, എനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരികൾ പോലെ സന്തതികളെ തരുമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിച്ചു. ദൈവം തന്നതാണെങ്കിൽ ദൈവം എടുക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ യോബ് പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട്. അപ്പം നമ്മളായിരുന്നെങ്കിലും എന്നാ പറഞ്ഞേനെ, ഭർത്താവ് ഇത് ഈ കൊച്ചിനെ ഒന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഒരു പോക്ക് വഴിയുണ്ടോ നമ്മൾ ചോദിച്ചേനെ അല്ലേ? ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു അമ്മ പറഞ്ഞില്ലേ, 25 വയസ്സുള്ള ഒരു മകന്റെ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് ചിരി ഗോഡ് ലവ്സ് മീ, അതുകൊണ്ട് അതൊക്കെയാ വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അത് അതാ നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർപ്പിച്ചു, അവൻ മനസ്സുകൊണ്ട് ഇസഹാക്കിനെ ഉപേക്ഷിച്ചു, കേട്ടോ. അവിടെയാ ദൈവം തുണ ചെയ്തത്, അവിടെ ദൈവം തുണ ചെയ്തത്. അതല്ല നമ്മൾ പറയുന്ന പോലെ അവസാനത്തെ കച്ചിത്തിരുമ്പൊന്നും പിടിച്ചോണ്ടിരുന്നൊന്നും ഇല്ല. പോട്ടെ, ഇതിപ്പോ സുവിശേഷ പ്രസംഗത്തിന്റെ സമയമല്ലല്ലോ, ഞാൻ ബാക്കി വായിച്ചാട്ടെ. 6 മുതലുള്ള 15 അധ്യായമായിരുന്നു, ഓർക്കുന്നുണ്ടോ? 6 മുതലുള്ള വാക്യം വായിക്കും.
അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പിന്നെ അവനോട്, നീ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ തന്റെ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാവുന്നു എന്ന് അരുളി ചെയ്തു. കർത്താവായ യഹോവെ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് ഏതൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുപ്പിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒട്ടം നടുവേ പിളർന്ന് പാവങ്ങളെ നേർക്ക് നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിൽ റാഞ്ചിൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു.
അബ്രഹാം ഇല്ല, അബ്രഹാം പേരൊന്നും ആയില്ല, അബ്രഹാം എന്നേ ഉള്ളൂ, സാം ഒക്കെ വരുന്നതേ ഉള്ളൂ, അബ്രഹാം. അപ്പൊ ഇവിടെ 3-4 കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഹെയ്ഫർ, ഗോട്ട്, റാമ, ടട്ടില്, യങ് PGF, ഇതിനെല്ലാം കൊണ്ടുവരിക. ലേവ്യ പുസ്തകം 1:17 ഒന്ന് വായിച്ചു തുടങ്ങി. ലേവ്യ 1:17, ഇത് കളയരുത് കേട്ടോ, ബാക്കി വായിക്കാനുള്ള.
അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ
രണ്ടാക്കരുത്, ചിറകോടുകൂടെ പതിയൊന്ന് പിളർന്നിട്ട് 2 കഷ്ണമാക്കി കളയരുത്. ബലിയർപ്പിക്കുമ്പോ ഈ പക്ഷികളയുടെ കാര്യ പറയുന്നേ, അതുകൊണ്ടാ ഈ അബ്രഹാം പിതാവ് തുടങ്ങിയതുകൊണ്ട് ഇതെല്ലാം ദൈവം ആദ്യം മുതലേ എല്ലാം കൽപ്പിച്ചേക്കുന്ന കാര്യം, അതുകൊണ്ട് പക്ഷികളെ പിളർന്നില്ല എന്നുള്ളത് കാണുന്നത്. പോട്ടെ, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയാട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധനമസ്സും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. നോക്കി, നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ദൈവം അരളി ചെയ്തേക്കുക. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടി പുറപ്പെട്ടുപോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. നല്ല വാർത്തയ്ക്ക് ഇതിൽ അടക്കപ്പെടും. 4 തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോരിയരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അപ്പൊ ദൈവം ഒരു ഉടമ്പടി ചെയ്യാൻ പോവാ അബ്രഹാം. ഇത് കുഞ്ഞുണ്ടായിട്ട് പോലും ഇല്ല, 4 തലമുറകൾക്ക് അപ്പുറമുള്ള ചരിത്രം വരെ പറഞ്ഞു. ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ സന്തതി യോസഫ് മുതലുള്ളവർ 400 വർഷക്കാലം അവിടെ താമസിച്ചു. അവര് 70 പേരാണ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നത്. പിന്നീട് അവര് 100,000 ആൾക്കാരായിട്ട് തിരികെ വരികയാണ്. ഇതെല്ലാം അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു. അതിന്റെ പ്രവചന നിവൃത്തിക്ക് വേണ്ടി ആ ഉടമ്പടി, ഞാൻ കർത്താവെ ഞാൻ എന്തൊന്നിലാതെ ഇതറിയുമെന്ന് അബ്രഹാം ചോദിച്ചതിന് ചെയ്യുന്നതായ കാര്യമാണ് അതാണ് നമ്മൾ ഇനി അടുത്ത വാക്യത്തിൽ 17 വായിക്കുന്നത്. സൂര്യൻ അസ്തമിച്ചു, ബാക്കി വായിച്ചു.
സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ പാവങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീൽ നദി തുടങ്ങി പ്രാത്ത നദി വരെ, മഹാനദി നദി വരെയുള്ള ഈ ദേശത്തെ
എന്നിവരുടെ ദേശത്തെ തന്നെ വന്നിരിക്കുന്നു എന്ന് അരളി ചെയ്തു. ദൈവത്തിനാണ് അരളി ചെയ്തു, വാഗ്ദത്ത ദേശം കൊടുത്തു. അപ്പോ അവിടെ ഈ തീ കൊണ്ടാണ് ദൈവം പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവെ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അതാ ഉടമ്പടി ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ദാവീദ്, 1 ദിനവൃത്താന്ത 21 നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് 1 ദിനവൃത്താന്ത 21 വായിച്ചു.
അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിന് എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശീബ മുതൽ ദാൻ വരെ ഇസ്രയേലിന് എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു.
അതിനുള്ള ഒരു കാര്യം ഓർത്തിരിക്കണം, ഇത് വായിക്കുമ്പം നമ്മൾ ദാവീദിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയൊരു തിന്മ ഊരിയാവിന്റെ ഭാര്യയായ ബത്ഷേബയെ പരിഗ്രഹിച്ചു എന്നുള്ളതാണ്. അത് കൂടാതെ ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ അതുപോലെ തന്നെയോ അതിനോട് തത്തുല്യമായതിനേക്കാൾ ഇച്ചിലൂടെ വലിയൊരു തിന്മയായിട്ട് ദൈവം കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഇത്. നിസാരമെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇവിടെ തുടങ്ങിയേക്കുന്നതിനെ സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ എന്ന് പറഞ്ഞ സെൻസസ് എടുക്കാനായിട്ട്. എന്താ ഈ സെൻസസ് എടുക്കുന്നതിന് ഇത്ര വലിയ പ്രശ്നമാകുന്നത് നമ്മൾ ചിന്തിച്ചേക്കാം. ഞാൻ അതാവട്ട് വരുമ്പം പറയാം. വായിച്ചു.
അതിന് യോവാവ് യഹോവ തന്റെ ജനത്തെ ഉന്നതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എന്റെ യജമാനായ രാജാവെ അവർ ഒക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ.
മൊത്തം വായിച്ചാൽ നമ്മൾ ഇന്ന് ഒത്തിരി ഒത്തിരി താമസിച്ചു. അതുകൊണ്ട് ദൈവം അത് ഭയങ്കര പിന്നെ ദേഷ്യമായി പോയി ദൈവത്തിന്. അതുകൊണ്ട് പിന്നീട് ദൈവം പറയുന്നതായ ഒരു കാര്യം എന്തുകൊണ്ടാണെന്നറിയാം, ഈ സെൻസസ് എടുക്കുന്ന പ്രശ്നമാകുന്നെന്ന് പറയുന്നേ, എനിക്ക് ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന ഇന്ന കഴിവുകളൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന ഇന്ന അംഗബലമുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ദൈവമായി നടത്തുന്നതെന്നുള്ള ബോധ്യം ഇല്ലാതെ മനുഷ്യരിലേക്ക് ആശ്രയം പോയി, രഥങ്ങളിലും കുതിരകളിലും ആശ്രയം പോയി ദാവീദിന്റെ. അതാണ് വലിയ പ്രശ്നമായ നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ അമേരിക്കയിലൊക്കെ വന്ന് നമുക്ക് 10 കാശും പുത്തനും ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും എന്റെ ദൈവമേ നമ്മുടെ നമുക്കുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാനിത് ആരെ കുറ്റപ്പെടുത്താനായിട്ടല്ല, നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം, അതാ ആവശ്യം. നിങ്ങൾ തിരുത്തണം, നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിയിരിക്കണം. നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയുകയാണെന്ന് നിങ്ങളെ കുറ്റം പറയുക തന്നെയാണ്. കാരണം നമ്മളോട് ദൈവജനം സംസാരിക്കുന്നത് അത് തന്നെ. അപ്പൊ നമ്മൾ ഈ നമ്മളെ ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടെന്നുള്ള വല്ലാത്തൊരു അഭിമാനം ഉണ്ടല്ലോ, ആ അഭിമാനം അഹങ്കാരം എന്ന് പറയുന്നേ. നമുക്ക് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാകണം, അത് ആവശ്യം, അത് വളരെ പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പക്ഷേ ഒരു മറ്റൊരു തലത്തിലേക്ക് അഹങ്കാരത്തിലേക്ക് പോകരുത് എന്നുള്ളത് ഓർത്തിരുന്നോണം. അതാ ഈ ദാവീദിന് പറ്റിപ്പോയ കാര്യം ഇതാ, എടുക്കടാ പിടിക്കടാ കെട്ടറാ നോക്കടാ എത്ര പേരുണ്ടാ നോക്കടാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ദൈവമേ പിന്നെ ഒരു ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായതുകൊണ്ട്, 7-ാം വാക്യത്തിൽ ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട് ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ കോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം ഒരു കാര്യം വെക്കുകയാ, ഗാദ് പ്രവാചകനെ അയച്ചിട്ട് നീ ചെന്ന ദാവീദ്, 10-ാം വാക്യം, നീ ചെന്ന ദാവീദിനോട് ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണമല്ലോ. 3 കാര്യങ്ങളാ വെക്കുന്നത്, ഇതിലേത് വേണമെന്ന് സ്വയം തിരഞ്ഞെടുത്തോണം. 1-ാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമം, 2, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി, നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ. അപ്പോ 3 വർഷത്തെ ക്ഷാമം, 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടർന്നെത്തി, മറ്റുള്ളവരുടെ കയ്യാൽ നീ ഹനിക്കപ്പെടുന്നു, 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടാകുകയോ. 3 വർഷം 3 മാസം 3 ദിവസം, 3 ദിവസം യഹോവയാണ്, 3 മാസം ശത്രുക്കളാണ്. 3 സംവത്സരം എന്ന് പറഞ്ഞാൽ പൊതുവായി ഇസ്രായേലിനെ മുഴുവൻ ബാധിക്കുന്ന ക്ഷാമമാണ്. ഇതിലേത് വേണം എന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞ 3-ാമത്തെ കാര്യം മതി എന്ന് പറഞ്ഞു. അങ്ങനെ 14-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ യഹോവ ഇസ്രായേലിന് മഹാമാരി അയച്ചു. എത്ര പേരാ 14-ാം വാക്യം എന്ന് വായിച്ചേ ജിജി?
അങ്ങനെ യഹോവ ഇസ്രായേലിന് മഹാമാരി അയച്ചു, ഇസ്രായേൽ 70,000 പേർ വീണുപോയി.
ദൈവത്തിന് മഹാമാരി വന്നപ്പോ 70,000 പേര് വീണുപോയി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഇവൻ എണ്ണയിൽ തിട്ടപ്പെടുത്തിയ കാര്യമൊക്കെ ദൈവത്തിന് നിമിഷ നേരം മതി നശിപ്പിച്ചു കളയാൻ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യം. 17-ാം വാക്യത്തിൽ, ദാവീദ് ദൈവത്തോട് ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലേ, ദോഷം ചെയ്ത പാപി ഞാനാകുന്നു, ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ പ്രമിയാൻസറായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യാ. യഹോവേ എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നീ ജനത്തെ വിടുവിക്കണം, എന്നെ എന്റെ പിതൃഭവനത്തെയും എന്തു വേണേലും ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ ദാവീദ്, അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ഗാദ് പ്രവാചകൻ, ദാവീദ് ചെന്ന് യെബൂസ്യനായ ഒർണാന്റെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറയുവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർണാൻ തിരിഞ്ഞ് ദൂതനെ കണ്ടു, തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർണാൻ കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർണാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർണാൻ നോക്കി ദാവീദിനെ കണ്ടു, കളത്തിൽ നിന്ന് പുറത്തു ചെന്നു, ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗമ്മയോട് നമസ്കരിച്ചു. ദാവീദ് ഒർണാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരയണം, ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരയണം എന്ന് പറഞ്ഞു. ഈ ഒർണാനെ പറ്റിയാണ് നമ്മൾ പിന്നെ യബൂസായന്റെ കളത്തറയിൽ കർത്താവേ തിരുഹിതമാർന്ന ക്ഷിതിപാലകനിബി ദാവീദിൻ പരിപാവനമാമ്പലി പോലെ എന്ന് നമ്മുടെ സൂത്രമ്പോയിൽ പാടുന്നത് ഈ യബൂസ്യൻ യബൂസായൻ എന്ന് പറയുമ്പോൾ ഇനി ഓർത്തോണം ആ യബൂസ്യനായിരിക്കുന്ന ഒർണാന്റെ കളത്തറ ആ ഒർണാന്റെ കളത്തറയാണ് ദാവീദ് മേടിക്കുന്നത്. ഈ ഒർണാന്റെ കളത്തറയിലാണ് ശലോമോൻ ഇസ്രയേൽ ജനതയ്ക്ക് വേണ്ടി യെരുശലേമിൽ ദൈവാലയം പണിയുന്ന ഈ ഒർണാന്റെ കളത്തറയിൽ അപ്പൻ മേടിച്ച അതേ സ്ഥലത്ത് തന്നെയാണ്. എങ്ങനെ അത് മേടിക്കുന്നത്? മുഴുവിലയ്ക്ക് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അതിന് ഒർണാൻ ദാവീദിനോട് പറഞ്ഞു, അത് എടുത്തുകൊള്ളുക, യജമാനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും ഞാൻ ഇതാ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. സർവ്വതും എടുത്തു, ഈ കളവ് എടുത്തു, ഹോമയാഗത്തിനുള്ള സർവ്വ സാധനങ്ങളും തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ദാവീദ് രാജാവ് ഒർണാനോട് പറഞ്ഞതേ, അങ്ങനെയല്ല, ഞാൻ മുഴുവിലക്കേ അത് വാങ്ങുകയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർണാന് കൊടുത്തു. ഇതുകൊണ്ടാണ് നമ്മൾ ആരാധന അർപ്പിക്കുമ്പോൾ ചെലവ് കൂടാതെ ചെയ്യരുത് എന്ന് പറയുന്നത്. ചിലപ്പം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചിലത് പറയുകയല്ലേ, ഞാൻ ഒറ്റ കുർബാന ചൊല്ലിച്ചു, 3 മേല് ചൊല്ലിച്ചു, 5 മേല് ചൊല്ലിച്ചു, 101 മേല് ചൊല്ലിച്ചു, എന്നൊക്കെ പല ഫീസായിരുന്നു, അല്ലെങ്കിൽ പള്ളി പോകുമ്പോൾ സ്തോത്രകാഴ്ച ഇടുന്നു എന്നൊക്കെ പറയുന്നതേ, ഇത് ഈ കാര്യമൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നല്ല സെൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടുക തന്നെ വേണം. ഞാൻ അതിനെ പിന്തുണക്കൊണ്ടൊന്നുമല്ല പറയുന്നത്. ദിവസങ്ങളിൽ ആരാധന അർപ്പിക്കുമ്പോൾ നമ്മൾ ദാവീദ് ചെയ്ത കാര്യം അതാ, ചെലവ് കൂടാതെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് ചെലവോടുകൂടി ചെയ്യണം, സ്തോത്രകാഴ്ച ഇടുന്നതിനും ഒക്കെയുള്ള ഒരു അടിസ്ഥാനം ഇതാണ് എന്നുള്ളത് മാത്രം ദിവസം പഠിക്കുന്നവരായതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക, എന്നാലും നമ്മളിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർണാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. ഈ ഒർണാന്റെ കളത്തറ ഈ ചേട്ടനും അനിയൻ ഒർണാന് 2 മക്കളായിരുന്നെന്നും ഈ കളത്തറയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്, അതിന്റെ ഒരു ചരിത്രം നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. 2 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോവാം. ഇത് പറഞ്ഞു വന്നതുകൊണ്ട് അങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒർണാന് 2 മക്കളായിരുന്നു, ചേട്ടനും അനിയനും. അവര് ഈ രണ്ടു പേർക്കും ഒർണാൻ സ്ഥലം വീതിച്ചു കൊടുത്തു. ഈ കളത്തറയുടെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ടിടത്ത് സ്ഥലം വീതിച്ചു കൊടുത്തു. അപ്പോ ചേട്ടായി കല്യാണം കഴിച്ച് അദ്ദേഹം അങ്ങ് മാറി. അപ്പോ ചേട്ടൻ കല്യാണം കഴിച്ച് മാറിക്കഴിഞ്ഞപ്പോഴത്തേന് അനിയൻ വിചാരിച്ചു, ചേട്ടനിപ്പോ കുടുംബഭാരമൊക്കെ അല്ലേ, അപ്പോ ചേട്ടനെ ഒന്ന് സഹായിക്കണം, ഞാന് ഇച്ചിരി കത്ത കൊണ്ടുതരാം ചേട്ടാ എന്ന് പറഞ്ഞാൽ ചേട്ടൻ മേടിക്കുകയില്ല. അത് കാരണം അനിയൻ ഒരു കാര്യം ചെയ്തു, രാത്രിയിലേ ചേട്ടൻ അറിയാതെ പിന്നെ ചേട്ടന്റെ കളത്തറയിൽ കൊണ്ടുപോയി അനിയന്റെ കൃഷിയിൽ നിന്ന് കിട്ടിയ കത്തുകൾ കെട്ടിക്കൊണ്ടുപോയി ഇടും. അപ്പൊ ചേട്ടൻ വിചാരിച്ചു, അനിയൻ ഒറ്റയ്ക്കല്ല ഉള്ളു, അവനെ നോക്കാനായിട്ട് ആരുമില്ല, അവനിനിയും ഭാവിയൊക്കെ, അവന് വിവാഹം കഴിക്കണം, മറ്റ് ചെലവുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അനിയനും എന്തെങ്കിലും കൊടുക്കണം. അപ്പോ ചേട്ടൻ വിചാരിച്ചു, അനിയനോട് പറയാ, അനിയ ഞാൻ വല്ലതും തരാമെന്ന് പറഞ്ഞ അവൻ നേരിട്ട് മേടിക്കുകയില്ല. അതുകൊണ്ട് ചേട്ടൻ അനിയൻ അറിയാതെ ചേട്ടൻ തലയില് കറ്റയും ചുമ്മിക്കൊണ്ട് അനിയന്റെ കളത്തറയിലേക്ക് വന്നു. രണ്ടുപേർക്കും കൂടുതലും കുറവൊന്നും കാണുന്നില്ല. പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചു. ഒരു ദിവസം ചെറിയ നിലാവുള്ള രാത്രിയിൽ രണ്ടുപേരും തമ്മിൽ വന്നു, മിണ്ടാത്തില്ലാതെ തല ചുമ്മിക്കൊണ്ടാണല്ലോ വരുന്നത്, ഇപ്പൊ കണ്ണൊന്നും കാണാൻ മേലശരിക്കും. രണ്ടുപേരുടെയും കറ്റകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, ഒരേ സമയത്ത് വന്നു, രണ്ടുപേരുടെയും കറ്റകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ കറ്റകൾ ആലിംഗനം നടത്തി താഴേക്ക് വീണു. അവിടെ ചേട്ടനും അനിയൻ രാത്രിയിൽ പരസ്പരം കണ്ടു, രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്നത് കണ്ടു. എന്നിട്ട് അവര് സ്നേഹ ആലിംഗനം ചെയ്തു, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതാണ് ഈ കളത്തറ എന്നാ പറയുന്നത്. ഈ രണ്ട് ചേട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് ചെന്ന കരഞ്ഞ കളത്തറയാണിത് എന്നാ പറയുന്നത്, ഒർണാന്റെ കളത്തറ എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹത്തിന്റെ ഒരു, അത് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, വേദവസ്ത്രത്തിലുള്ള കഥയല്ല. അപ്പോൾ സ്നേഹത്തിന്റെ കളത്തറയിൽ വേണം ഹോമയാഗം പണിയാൻ, അങ്ങനെ ഹോമയാഗം ചെയ്യാൻ, ദൈവത്തിന് യാഗപീഠം പണിയാൻ. അങ്ങനെ ചെയ്യുമ്പം എന്നാ പറ്റുമെന്ന് 26-ാം വാക്യത്തിൽ ദാവീദ് അവിടെ യഹോവയ്ക്ക് വായിച്ചേ,
ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ഹോമപീഠത്തിൽ നെറ്റിത്തിറക്കി അവൻ ഉത്തരമരളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു, അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു.
ണ്ടോ, സർവ മഹാമാരികളും വിട്ടുമാറി സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ദൈവം അവന്റെ ഹോമയാഗത്തിന് ഉത്തരമരുളി എന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് ദാവീദ് ഹോമയാഗം അർപ്പിച്ചപ്പോ തീ ഇറങ്ങിയ സംഭവം. ഇനി ശലോമോൻ പ്രാർത്ഥിച്ചപ്പോ തീ ഇറങ്ങി. രണ്ട് ദിനവൃത്താന്ത 7-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ പെട്ടെന്ന് പടവിടാന്ന് വായിച്ചേ. സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ നമ്പർ 7:1-3.
ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീയിറങ്ങി ഹോമയാഗവും ധനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയത് ആലയത്തിൽ യഹോവയുടെ തേജസ് ഇസ്രായേൽ മക്കൾക്കൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു.
തീയിറങ്ങിയപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് എന്നോട് ഉത്തരവരളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന വരുമ്പോ ഇതെല്ലാം ഓർക്കണം നിങ്ങള്. തീയിറങ്ങി ഏലിയാവിന്റെ യാഗത്തെ ദൈവം ദഹിപ്പിച്ചു. അബ്രഹാമിന്റെ യാഗം, ദാവീദിന്റെ യാഗം, ശലോമോന്റെ യാഗം, ഇതിനെല്ലാം ദഹിപ്പിച്ചു. അതുകൂടാതെ അതൊന്നും പറയാൻ സമയമില്ല, നിങ്ങൾ കുറിച്ചിട്ടാ മതി, വായിച്ചു നോക്കിയാ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 21-ാം വാക്യം, ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പെന്തക്കോസ്തയുടെ ദിവസം യഹോവയുടെ തീ ഇറങ്ങി വന്നത്, റെവലേഷൻ ചാപ്റ്റർ നമ്പർ 20:9, നിങ്ങൾ വെളിപാട് ദിവസം പഠിക്കുന്നവരാണല്ലോ, 20-ാം അധ്യായം 9-ാം വാക്യം, ഇവിടെ എല്ലാം അഗ്നി ഇറങ്ങി തന്റെ വിശ്വാസമുള്ള ജനത്തിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്, തുള്ളിച്ചാടുകയല്ല. ഈ അഗ്നി ഇറങ്ങി ദൈവസന്നിധിയിൽ ആരാധന എന്ന് പറയുന്നത് തുള്ളിച്ചാട്ടവും തുള്ളിച്ചാട്ടവും പിന്നെ ലൈസൻസ് ഇല്ലാതെ കിടന്ന് മറിയുന്നതും ഒന്നുമല്ല ആരാധന. അവ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന പ്രോസ്ട്രേഷനാ ആരാധന, അതല്ലാതെ വേറെ ആരും പഠിപ്പിക്കുന്ന പോലല്ല. അത് ഇപ്പൊ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവര് തന്നെ പണ്ടൊക്കെയാണ് ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഇപ്പൊ പല പെന്തക്കോസ് പാസ്റ്റർമാരും തലയും കുത്തി നിന്നിട്ട് ഒരു മനുഷ്യൻ പോലും അനങ്ങുന്നില്ല, ക്രൈസ്തവരോടൊപ്പം പറയുന്ന പോലും. പിന്നെ മരുന്നിന് മാത്രം തുടങ്ങുമ്പോഴും ഇടയ്ക്കും അവസാനം ഓരോന്ന് മാത്രം പറയും, ഹല്ലേലൂയായും പറയും, അത്രേ ഉള്ളൂ. അവർക്കിപ്പോ മനസ്സിലായ കാര്യങ്ങൾ, ഇത്രയും ചാടിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഈ ചാട്ടവും നടക്കുകയല്ല, മര്യാദയ്ക്ക് ഇരുന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ഉപസാരനായി എന്ന് നിൻ സ്തുതിയും കർത്താവേ ഞാൻ നിർത്തരുതേ. ഇതാണ് നമ്മുടെ ആഗ്രഹം, എപ്പോഴും സ്തുതിയും സ്തോത്രവും. അത് തുള്ളിച്ചാടി കാണിച്ചിട്ടല്ല, യഹോവയുടെ അഗ്നി ഇറങ്ങുമ്പോൾ സാഷ്ടാംഗം വീണ് മുന്നോട്ട് വീണ് നമസ്കരിക്കുക. പുറകോട്ടല്ല, ബെന്നിഹിൻ ചെയ്യുന്ന പോലെ പുറകോട്ട് മലച്ച് വീഴുന്നതല്ല, അത് പിശാചിനെ ഓടിക്കുന്ന പിശാച് കയറുമ്പം പിശാചിട്ട് പിടപ്പിക്കുന്നതാ പുറകോട്ട് വീഴും. ദൈവത്തെ ആരാധിക്കാനുള്ള മുന്നോട്ട് വീഴും. അതൊക്കെ വേറെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവും, അതുകൊണ്ട് പോട്ടെ. അങ്ങനെ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയതായിട്ട് കാണുന്നു. അസാമാന്യ ദൈവഭക്തിയും തന്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുമാണ്. പ്രതിസന്ധികൾക്കിടയിൽ യഹോവ മാത്രമേ ദൈവമുള്ളൂ എന്ന പ്രവാചകന്റെ ഉറപ്പിന് ശക്തി പകരുന്നത് സ്വർഗീയന്റെ നടപടിയും അതിന് അടിവരയിടുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥനയെ പറ്റി തിരുമേനിയുടെ പുസ്തകത്തിൽ എഴുതിയേക്കുക. ദൈവകൃപയ്ക്ക് ചിലപ്പോൾ സെക്കൻഡുകളുടെ താമസം പോലും ഉണ്ടാവില്ല. ഇതേ സ്വർഗീയ നടപടിക്ക് വേണ്ടിയാണ് കാർമ്മികൻ കർത്താവ് എന്നോട് ഉത്തരവരളി ചെയ്യണമേ എന്ന് 3 പ്രാവശ്യം ഉച്ചത്തിൽ ചൊല്ലുന്നത്. അതിന് സഹായമാകും വിധമാണ് ജനത്തിന്റെ പ്രതിവാക്യം. 3 പ്രാവശ്യം കർത്താവ് ഉത്തരവരളി ചെയ്യണമെന്ന് പറയുമ്പം അനിൻ മുറിയോ ഹുസ്വ സറാഹ മേലൈൻ എന്ന് പറയുമ്പം എന്താ മറുപടിയായിട്ട് പറയുന്നേ? ആ നമ്മൾ 3 പ്രാവശ്യം കുറിയലായി സോൻ, നമുക്ക് പറയാനുള്ള എന്നാ ഉള്ളത്? കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ അത്യുച്ചത്തിൽ 3 പ്രാവശ്യം ചൊല്ലുന്നു. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അപ്പവീഞ്ഞുകളിന്മേൽ ആവശിക്കുവാനുള്ള കാർമ്മികന്റെ പ്രാർത്ഥനയും അതിനുള്ള പ്രതിവാക്യവുമാണ് ജനത്തിൽ നിന്നുള്ളത്. പരിശുദ്ധാത്മാവ് ആവസിപ്പാൻ വേണ്ടി അപ്പത്തിന്മേലും വീഞ്ഞിന്മേലും കൈ ആവസിപ്പിക്കുന്നു. അതാണ് അടുത്തത്, കോൺസിക്രേഷൻ ഓഫ് ബ്രെഡ് ആൻഡ് വൈൻ. ഇപ്പൊ നമ്മൾ കണ്ടത് എപ്പിക്ലീസിസ് ആയിരുന്നു, ഇൻവോക്കേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അതിനുശേഷം കോൺസിക്രേഷൻ ഓഫ് ദി ബ്രെഡ് ആൻഡ് വൈൻ, അപ്പ വീഞ്ഞുകളിന്മേൽ ആവസിപ്പിക്കുക. പരിശുദ്ധ റൂഹ ഇറങ്ങി ഈ അപ്പത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവേ അവിടെ ശരീരമാക്കി തീർക്കട്ടെ. പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ച് ഈ കാസായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവേയുടെ തിരു രക്തവുമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഭാഗം കോൺഫിഗറേഷൻ വരെയുള്ളത് അവസാനിക്കുന്നത്. തുടർന്നുള്ളത് സുബ്ദേനാണ്, ഡിപ്റ്റിക്സ്. സുബ്ദേൻ ഡിപ്റ്റിക്സ് എന്ന് പറയുന്നത് രണ്ട് ഡിപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിപ്റ്റിക്കി എന്നുള്ള വാക്കിൽ നിന്നാണ് ഡിപ്റ്റിക്സ് എന്നുള്ള പേര് ഉണ്ടായത്. ഈ ഡിപ്റ്റിക്കി എന്ന് പറഞ്ഞാൽ പേരുകൾ എഴുതിയ രണ്ട് പലകകൾ, ടു ടാബ്ലറ്റ്സ് എന്നുള്ള അർത്ഥം കേട്ടോ ഡിപ്റ്റിക്കി എന്ന് പറഞ്ഞാൽ, ടു ടാബ്ലറ്റ്സ്. അതുകൊണ്ടാണ് അതിന് ഡിപ്റ്റിക്സ് എന്ന പേര് വന്നേക്കുന്നത്. എന്നാൽ നമുക്കറിയാം ഡിപ്റ്റിക്സ് എന്നല്ല നമ്മൾ പറയുന്ന പേരെന്നാ, എന്നാന്നാ പറയുന്നത്? സുബ്ദേ എന്നാ പറയുന്നത്. സുബ്ദേനെ പറ്റിയാ പറയുന്നത്. സുബ്ദേ എത്ര ദുബ്ദനുണ്ട്? ആറ് ദുബ്ദേ. ആറ് ദുബ്ദേ എന്നത് ഈ സുബ്ദേൻ എന്നാൽ വീണ്ടും, എഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുബ്ദേൻ എന്നുള്ള വാക്ക് കൊണ്ടാണ് ഈ തുബ്ദേനുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് തുബ്ദേൻ എന്ന പേര് വരാനായിട്ട് കാര്യം. ആ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് എഗെയിൻ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് തുബ്ദേൻ എന്നുള്ള ആറ് പ്രാർത്ഥനകളും ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് തുബ്ദേൻ എന്ന പേര് കിട്ടാൻ കാര്യം. എന്നാൽ വീണ്ടും എന്നാണ് മലയാളം. എന്നാൽ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ എന്നാൽ വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന, നിങ്ങൾ അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷില് ഓരോ പ്രാർത്ഥനകളും തുടങ്ങുന്നത് അതിലെ ആറ് പ്രാർത്ഥനകളിൽ അഞ്ചെണ്ണം എഗെയിൻ എഗെയിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നാമത്തേത് മാത്രം ബാറക് മോർ ലെറ്റ് എസ് പ്രേ ആൻഡ് ബിസീച്ച് അവർ ലോർഡ് ആൻഡ് അവർ ഗോഡ് അറ്റ് ദിസ് ഗ്രേറ്റ് സോളം ആൻഡ് സീക്രട്ട് മൊമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ തുടങ്ങുന്നത്. രണ്ടാമത്തേത് ബാറക് മോർ എഗെയിൻ ഓ ലോർഡ്. മൂന്നാമത്തേത് ബാറക് മോർ എഗെയിൻ വി റിമെമ്പർ ഓൾ ദി ഫെയ്ത്ത്ഫുൾ. നാലാമത്തേത് എഗെയിൻ വി റിമെമ്പർ ഹെയർ ഹു ഫ്രം എമംഗ് ഓൾ ദി ജനറേഷൻ ഓഫ് ദി ഇയർ. മാതാവിനെ തിയോട്ടോക്രസിനെ ഓർത്തുകൊണ്ട് ഫിഫ്ത് വൺ തുടങ്ങുന്നത് എഗെയിൻ വി റിമെമ്പർ ദോസ് ഹു ഇൻ ഹോളിനെസ്. സിക്സ്ത് വൺ തുടങ്ങുന്നതും എഗെയിൻ വി റിമെമ്പർ ഓൾ ദി ഫെയ്ത്ത്ഫുൾ ഡിപ്പാർട്ടഡ്. കണ്ടോ, ഇംഗ്ലീഷിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. മലയാളത്തില് അങ്ങനെ എന്നാൽ വീണ്ടുമൊന്നും എഴുതി തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തുബ്ദേൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാൽ വീണ്ടും എന്നാണ് ഈ ആറ് പ്രാർത്ഥനകൾ. അപ്പൊ ഇത് എല്ലാവരും ഓർക്കുകയാണ്, ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെ. ആദ്യത്തെ മൂന്ന് പ്രാർത്ഥനകൾ ജീവനുള്ളവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവസാനത്തെ മൂന്ന് പ്രാർത്ഥനകള് എല്ലാം വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവം ഓർക്കണം. ദൈവം ഒരുവനെ ഓർക്കുന്നെങ്കിൽ മാത്രമേ അവൻ നിലനിൽപ്പുള്ളൂ. ദൈവം മറന്നാൽ അവൻ നശിക്കുന്നുവെന്ന്. ഇത് ഈ ഓർമ്മ എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമായിട്ട് കരുതരുത് കേട്ടോ. ഞാൻ അതിന്റെ ഒരു ആന്തരികാർത്ഥം പറഞ്ഞുതരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നെങ്കിൽ വെളിപ്പെടട്ടെ. ദൈവം ഒരുത്തനെ ഓർത്താലേ അവൻ നിലനിൽക്കുള്ളൂ. ദൈവം മറന്നാ പോയി, ദൈവം മറന്നാ പോയി. വായിച്ച് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം വായിച്ച് 12 വാക്യം.
അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയും.
മതി എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഞാൻ നിങ്ങളെ അറിയില്ല. എപ്പൊ പറയുന്നറിയാവോ? നമ്മളെപ്പോഴും പറയല്ലേ, പിന്നെ തന്റെ ആടുകളെ വലത്തും ഇടത്തുമായിട്ട് വേർതിരിക്കുന്ന സമയം, ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹിച്ചിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ അതിഥിയായിരുന്നു. വാട്ട് വാസ് യുവർ റെസ്പോൺസ്? ഇത്രേ ഉള്ളൂ ആറ് ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരം വരുമ്പോഴത്തേനാ നീ വലത്താണോ എടുത്താണ്? ന്യായവിധിയെ പറ്റി പറയുന്നേ. ഇതാ നമ്മള് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അവിടെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ സത്വം നശിച്ചു, നീ നശിച്ചു, നീ പിന്നെ നിന്റെ ഓർമ്മ പോലും നിലനിൽക്കുന്നില്ല എന്നർത്ഥം. അപ്പൊ ദൈവത്തിന്റെ സ്മരണയിൽ നമ്മൾ വരണം, ദൈവത്തിന്റെ ഓർമ്മയിൽ വരണം. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മളെ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളതേ, ഈ തുബ്ദേന്റെ സമയത്ത് നിങ്ങൾ നമ്മളെ ഈ വെറും അങ്ങ് നിസ്സാരമായിട്ട് വിടുന്നൊരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ആരുടെ പേരുകൾ എഴുതി കൊടുക്കുകയില്ല. അത് വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ദയവേ ഈ ക്ലാസ് കഴിയുമ്പോഴേലും നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പേരെഴുതി കൊടുക്കാൻ പറ്റാത്തതെന്നറിയാവോ? സുദ്ധേനയിൽ മാത്ര സമയമല്ല, ഈ തുയോപ്പോടെ സമയത്ത് തൊട്ട് ഓർമ്മ തുടങ്ങും. അച്ഛൻ അകത്ത് കയറും ബുക്കും കൊണ്ട്. അകത്ത് കയറി കഴിയുമ്പോൾ പിന്നെ എവിടെ എഴുതാനാ? ബുക്ക് എടുത്തോണ്ട് പോവും. നമ്മൾ വരുന്ന എപ്പോഴാ ആ സമയം? അതിന് തലയാഴ്ച പോവില്ല പള്ളിയിൽ. അപ്പൊ ആ ബുക്ക് മേടിച്ചിട്ട് നേരത്തെ എഴുതി വെക്കണം. ആ ബുക്ക് മേടിച്ച് നേരത്തെ എഴുതി വെക്കണം. നിങ്ങൾ താമസിച്ചാ വരുന്നതെങ്കിൽ ഞാൻ പറയുന്ന, എങ്ങനെയെങ്കിലും നിങ്ങൾ അതിനൊരു മാർഗം കണ്ടെത്തി. അച്ഛന്റെ ശുശ്രൂഷക്കാരുടെയും അടുത്ത് എന്തിനും ബഹളം ഉണ്ടാക്കാനായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തി, എന്നിട്ട് നിങ്ങൾ അത് എഴുതി വെക്കണം. നിങ്ങൾ ഈ ഈ പിന്നെ സ്പർഹയില് ഈ സ്പർഹയില് ഓർക്കണം. സ്പർഹ എന്ന് പറയുന്ന ആ ഓർമ്മ പുസ്തക അതിനകത്ത് എഴുതി വെക്കണം. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം ഓർക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഓർക്കാൻ വേണ്ടി, പുരോഹിതനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അത് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും പേരുകൾ എഴുതിയ രണ്ട് പലകകൾ, ആദ്യത്തെ മൂന്ന് പ്രാർത്ഥനകൾ ഒരു പലകയിലും പിന്നെ അവസാനത്തെ മൂന്ന് പ്രാർത്ഥനകൾ രണ്ടാമത്തെ പലകയിലുമായിട്ട് എഴുതി, അങ്ങനെ ജീവനുള്ളവരെയും വാങ്ങിപ്പോരെ ഓർക്കുന്നതുകൊണ്ട് അതിന് ഡിസ്റ്റിക്കി അല്ലെങ്കിൽ ഡിപ്റ്റിക്സ് എന്ന ടു ടാബ്ലറ്റ്സ് എന്ന പേര് വരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അത് ആദ്യത്തേത്, അതിനെപ്പറ്റി ഒത്തിരി വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല, അത് മിക്കവാറും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോർ ദ ലിവിംഗ് സ്പിരിച്വൽ ഫാദേഴ്സ്, ജീവനോടിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയാ. ബാറക്കുമോർ ഇന്നും ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിക്യസ്മാരായ ആബുന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആർ ബസലിയോസിനു വേണ്ടിയും ആർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ, ഇപ്പൊ നമ്മൾ പറയുന്നത് മോറന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായിക്ക് വേണ്ടിയും ആബുവന്മാർ അപ്രൈമിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക്. അന്നേരം ആരെങ്കിലും പുരോഹിതൻ ആരെങ്കിലും ശ്രേഷ്ഠ പിതാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെയും പേരുകൾ ഓർക്കണം. ഈ വന്നീ പിതാവിന് വേണ്ടി എന്ന് ഓർത്ത് നമ്മൾ ചൊല്ലുന്നതായ പ്രാർത്ഥന. നമ്മുടെ എല്ലാ ജീവനോടിരിക്കുന്ന എല്ലാ ആത്മീയ പിതാക്കളെയും ഓർക്കുകയാണ്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ആ സമയം പ്രാർത്ഥിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേ ഈ തുദ്ധന്റെ സമയത്ത് ആ കുറിയലായസോ നിങ്ങൾ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ. കുറി അവിടെ ഇരുന്നു ആമീൻ പറഞ്ഞു, അവിടെ ഇരുന്നു ഇരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് തീരണം. തുദ്ധൻ ഇച്ചിരൂടെ സമയം ഉണ്ടായിരുന്നതിന് നമുക്ക് സന്തോഷമായിരുന്നു, നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഉറങ്ങാമല്ലോ. പക്ഷെ അങ്ങനല്ല, നിങ്ങൾ ഈ രഹസ്യ ഈ ഓരോ തുദ്ധേനിലും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പ്രാർത്ഥന ശുശ്രൂഷക്കാരൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു, പരസ്യ പ്രാർത്ഥന. ആ സമയം തന്നെ പുരോഹിതൻ ഒരു രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പൊ ശുശ്രൂഷക്കാരൻ ഒരു ഒന്നാമത്തെ തുദ്ധൻ ചൊല്ലുമ്പോൾ രണ്ട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. പുരോഹിതന്റെ ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട്, അതുകൂടാതെ മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന പുരോഹിതൻ വീണ്ടും പരസ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് പരസ്യമായിട്ടൊരു പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഓരോ തുദ്ധേനിലും മൂന്ന് പ്രാർത്ഥനകൾ വീതം, അങ്ങനെ ആറ് മൂന്ന് 18 പ്രാർത്ഥനകൾ അവിടെ നടക്കുന്നുണ്ട്. ശുശ്രൂഷക്കാരൻ്റെ ഒരു പ്രാർത്ഥന, പുരോഹിതന്റെ രഹസ്യ പ്രാർത്ഥനയും പരസ്യ പ്രാർത്ഥനയും, അങ്ങനെ രണ്ട് പ്രാർത്ഥനകൾ അങ്ങനെ ഓരോന്നിനും സംഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് ദയവ് ചെയ്ത് ഉറങ്ങാതെ ഓരോ തുദ്ധേനിലും ആരെയൊക്കെയാ, ഇനിയും മുതൽ ഇതൊക്കെ പഠിച്ചിട്ടേ ഇനിയും മുതൽ നല്ല ലൈവായിട്ട് ഈ കാര്യങ്ങളിൽ സംബന്ധിക്കണം കേട്ടോ. ജീവനോടിരിക്കുന്ന ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയാണ് ഒന്നാമത്തെ തുദ്ധൻ. രണ്ടാമത്തേത് ജീവനോടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, ഫോർ ദ ലിവിംഗ് ഫെയ്ത്ത്ഫുൾ ബ്രദറൻ, ജീവനോടിരിക്കുന്ന സഹോദര വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അവിടെ നമ്മൾ പേരുകള്, നമ്മളുടെ സഹോദരങ്ങള്, മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ പേരുകളൊക്കെ ബ്ലെസ്സിങ്സ് അപേക്ഷ എന്ന് പറഞ്ഞ് ഉള്ള പേരുകൾ നമ്മൾ എഴുതി കൊടുക്കണം. അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, പലവിധമായ കഠിന പരീക്ഷകളാവപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി എന്നൊരു വാക്ക് പറയുമ്പം എന്തെല്ലാം പ്രയാസത്തിലൂടെ ഓരോ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടേ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ തന്നെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് അറിയാവുന്ന ആൾക്കാർ, ആരും ഈ കുർബാനയ്ക്ക് പേരെഴുതി കൊടുത്താൽ ആരും ഒന്നും പറയത്തൊന്നുമില്ലല്ലോ. അവരുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോഴായിരിക്കും പ്രശ്നം. ഇനി നിങ്ങളെ പ്രാർത്ഥിക്കുന്ന അംഗീകരിക്കുകയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അതിനുള്ള നല്ല അവസരവും നിങ്ങൾ എല്ലാവരുടെയും പേരുകൾ ഇവിടെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഈ ജോർജ് എന്നൊക്കെ അങ്ങ് എഴുതിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, പി സി ജോർജ് എന്ന് എഴുതാതിരുന്നാൽ മതിയല്ലോ. ജോർജ് എന്ന് അങ്ങ് എഴുതി കൊടുത്തേക്കണം. അച്ഛന് ഇഷ്ടം, നിങ്ങൾ കുർബാനയ്ക്ക് പേര് കൊടുക്കുന്ന അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പി സി ജോർജ് എന്ന് എഴുതണ്ട, നിങ്ങൾ ജോർജ് എന്ന് അങ്ങ് എഴുതിയേക്കണം. അപ്പോഴും നിങ്ങൾ ഓർത്തോളണം, നിങ്ങൾ അച്ഛന് വേണ്ടി പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ഈ കാര്യങ്ങൾ ചെയ്യണം. അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള അവസരമാണ് രണ്ടാമത്തെ തുദ്ധൻ. മൂന്നാമത്തെ തുദ്ധൻ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളായ ഭരണകർത്താക്കൾക്ക് വേണ്ടി, ഫോർ ദ ലിവിംഗ് ഫെയ്ത്ത്ഫുൾ സെക്യുലർ റൂളേഴ്സ്. അപ്പൊ നമ്മുടെ ഭരണകർത്താക്കളെ എല്ലാവരെയും നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. അമേരിക്ക ഓർക്കണം, നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും, സ്റ്റേറ്റുകള്, നമ്മുടെ കൗണ്ടി, നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലുമുള്ള ആൾക്കാർ, സിറ്റി, ഇവരെ ഒക്കെ ഓർത്തുകൊണ്ട് ആ സമയത്ത് ഒക്കെ ഒന്ന് മനസ്സിലൂടെ കൊണ്ടുപോകാൻ വലിയ അധികം സമയമൊന്നും വേണ്ടല്ലോ. അതെല്ലാവരും അങ്ങോട്ട് നിങ്ങൾ ബുക്കിനകത്ത് എഴുതി കൊടുത്തില്ലെങ്കിലും ഞാൻ പറയുന്ന അത്യാവശ്യമുള്ളതൊക്കെ എഴുതി കൊടുക്കുക. ബാക്കി പൊതുവായിട്ട് വരുന്നത് അവർ ഓർത്തുവെക്കും. ഭാവാട് പേര് നിങ്ങൾ എല്ലാ ആഴ്ചയിലും എഴുതി കൊടുക്കണമെന്നില്ല, എഴുതി കൊടുത്താൽ നല്ലത്, പക്ഷെ അങ്ങനെ അങ്ങ് എഴുതണമെന്നില്ല, അതൊക്കെ പൊതുവായിട്ട് ഓർത്തുകൊള്ളും. പക്ഷെ സ്പെഷ്യലായിട്ട് ഈ രണ്ടാമത്തെ ശുദ്ധനിൽ ഓർക്കാനായിട്ടുള്ളവരെ അത് നമ്മൾ ഓർക്കുക. അങ്ങനെ മൂന്നെണ്ണം ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇതാണ് ആദ്യത്തെ മൂന്നെണ്ണം. അടുത്ത മൂന്നെണ്ണം വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ട, സെക്കൻഡ് ഡിപ്റ്റിക്സ് അല്ലെങ്കിൽ രണ്ടാമത്തെ പലക. അതിനകത്ത് ഫോർ ദി തിയോട്ടോക്കോസ് ആൻഡ് ദി സെയിൻസ്, ദൈവമാതാവിനെയും വിശുദ്ധന്മാരെയും ഓർത്തുകൊണ്ടാണ്. അഞ്ചാമത്തേത് ഫോർ ദ ഡിപ്പാർട്ടഡ് സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഓഫ് ദി ചർച്ച്, ഇതിനെ പ്രാപിച്ച ആത്മീയ പിതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും ഓർമ്മയാണ്. അതിനകത്ത് നമ്മൾ ഈ പുതിയ കുർബാനക്രമത്തില് അവരുടെ പേരുകളെല്ലാം വിശദമായിട്ട് 26 പേരുടെ പേരുകൾ നമ്മൾ അഞ്ചാമത്തെ തുദ്ധനിൽ ഓർക്കുന്നുണ്ട്. അത് വിശദമായിട്ട് നമ്മുടെ പുതിയ കുർബാനക്രമത്തിലുണ്ട്. ഞാൻ അതെടുത്ത് സമയം കളയുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്നാമത് ജെയിംസ് ഓഫ് ജെറുസലേം, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, ക്ലമന്റ് ഓഫ് റോം, ഡൈനീഷ്യസ് ദ അരോബഗേറ്റ്, ദ അത്തനേഷ്യസ്, ബേസിൽ ദ ഗ്രേറ്റ്, ഗ്രിഗറി തിയോളജിയൻ ഓഫ് നാസിയാൻസസ്, ഡിയസ്കോറസ് ഓഫ് അലക്സാണ്ട്രിയ തുടങ്ങി 26 പേരുകൾ നമ്മുടെ വടശ്ശേരി തിരുമേനി വരെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ, യുവനാസിയോസ് തിരുമേനി വരെയുള്ളവരുടെ, എൽദോമർബേസ് ഇലിയോസ്, പരിമല തിരുമേനി, യുവനാസിയോസ് തിരുമേനി, അങ്ങനെ 26 പേരുടെ പേരുകൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. അതാണ് അഞ്ചാമത്തെ തുദ്ധേനിൽ നമ്മൾ ഓർക്കുന്നതായ കാര്യം. ആറാമത്തെ തുദ്ധേനിൽ ഫോർ ഓൾ ദി ഫെയ്ത്ത്ഫുൾ ഡിപ്പാർട്ടഡ്, ഇതിന് നിങ്ങൾക്ക് പേര് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പേര് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ തുദ്ധേനിലും ആറാമത്തെ തുദ്ധേനിലും ഓർക്കാനുള്ളവരുടെ പേരുകളെല്ലാം കൊടുക്കണം, ഡിപ്പാർട്ടഡ് വൺസ്. അതുപോലെ തന്നെ നിങ്ങൾ ധൂപപ്രാർത്ഥന നടത്താനായിട്ട് അന്ന് ധൂപപ്രാർത്ഥന നടത്താനായിട്ടുണ്ട് നേരത്തെ തന്നെ പുരോഹിതനോടൊന്ന് പറയുകയോ വല്ലതും ഒന്ന് ചെയ്യണം. അതല്ലാതെ പല പള്ളികളിലും ഉണ്ടാകുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ട് അച്ഛന് ഓർക്കുക, അച്ഛന് 12,000 കാര്യമല്ലേ, അതിനിടയ്ക്ക് എപ്പോഴും ചിലപ്പം ധൂവം വെച്ചു ഒന്നും വരത്തില്ല. അപ്പോ നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ ഓർമ്മയാണ്, നിങ്ങൾക്കൊന്ന് പറയുന്നതിനാ കുഴപ്പം, തലേ ദിവസം ഒന്ന് വിളിച്ച് അച്ഛാ അത് എന്റെ അപ്പന്റെ ഓർമ്മയാണ്, നാളെ ഒന്ന് ധൂവം വെക്കണം എന്നൊന്ന് ഓർപ്പിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പൊ അതൊന്ന് ചെയ്യാനായിട്ടും കൂടെ പ്രായോഗിക കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. പേരുകൾ എഴുതി കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും മറന്നുപോകരുത്. നമ്മൾ 6 തുദ്ധേനുകളിൽ ഓർക്കുന്നത് ഈ പിതാക്കന്മാരെയൊക്കെയാണ് എന്നുള്ളത് ഓർക്കുക. അത് പണ്ട് മുതലേ ഉള്ള ഒരു ഒരു ഈ പിതാക്കന്മാരെ ഓർക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. വായിച്ചേ യോശുവയുടെ പുസ്തകം 4:1 മുതലുള്ള വാക്യം വായിച്ചു. യോശുവയുടെ പുസ്തകം 4:1
ജനമൊക്കെയും യോർദാൻ കടന്നു തീർന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ച എന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീട്ടിൽ ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടി അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിക്കും.
നേരത്തെ പട്ടണം വഹിച്ചുകൊണ്ട് ആൾക്കാർ പുരോഹിതന്മാര് പോകുന്നു, പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ചവിട്ടി നിന്നപ്പം യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. ഏതാ ചെങ്കടൽ കൊണ്ട് പിരിഞ്ഞു, മോശവടി നീട്ടിയപ്പോ ഇവിടെ പുരോഹിതന്മാര് സാക്ഷ്യപ്പെട്ടതും കൊണ്ട് യോർദാനിൽ നിന്നപ്പോ, ഈ ചെങ്കടലിന് യോർദാനും ഇടയ്ക്കുള്ളതാണല്ലോ 40 മരുഭൂപ്രയാണ കാലം. യോർദാനിൽ പുരോഹിതന്മാര് പെട്ടകം ചവന്ന പുരോഹിതന്മാര് കാല് ചവിട്ടിയപ്പം രണ്ടു വശത്തും വെള്ളം ഇങ്ങനെ ചിറ പോലെ നിൽക്കുകയാണ്. ജനം മുഴുവൻ അതിലൂടെ നേരെ യെരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമവട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെ യോർദാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ അവർ കടന്നുപോയി എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ തീർത്ഥാടനം ഇത് തന്നെയാണ്. ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാക്ഷിവട്ടവുമായിട്ട് പുരോഹിതരോ അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് നേർത്തു നൽകുന്നവരോ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ മേൽ ഈ വെള്ളം എല്ലാം കൂടെ വന്ന് പതിക്കാതൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെയും നമുക്ക് നേർത്തം നൽകുന്നവരുടെയൊക്കെ കാര്യം കൊണ്ടാ, അവര് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അവർക്ക് എന്നാ ചെയ്യാൻ അവസരം കൊടുക്കണമെന്നാ പറഞ്ഞേ. അങ്ങനെ നേതൃത്വം നൽകുന്നവർക്ക് ആ കാര്യങ്ങള് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ. എബ്രായ ലേഖനം ഒന്ന് വായിച്ച് പറഞ്ഞത് കൊണ്ട് അങ്ങ് പറഞ്ഞു പോയേക്കാം. എബ്രായ ലേഖനം അതെ അതിനകത്ത് അല്ല 13:7 അല്ല ഞാൻ ഉദ്ദേശിച്ച വചനം. നിങ്ങളെ നടത്തുന്നവരെ അവർക്ക് കീഴടങ്ങിയിരിക്കണം. അവർക്ക് അവരത് നല്ല മനസ്സോടെ ചെയ്യാനായിട്ട് ആ ആ 13:17 വായിക്കും. 13:17 ക്ഷമിക്കണം, 7:13 വായിച്ചു.
നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗരിച്ചിരിക്കുന്നു. ഇത് അവർ കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല.
ഈ പെട്ടവൻ ഞാനോട്ടെ ഈ പിന്നെ യോർദാന്റെ ഒഴുക്ക് നിലച്ച് ഇങ്ങനെ ചവിട്ടി നിൽക്കുമ്പോഴേ അയാളെ പോയി കുത്തരുത്. അയാളെ കുത്തി ഇടിക്കുകയും വെടിവെക്കുകയും ഒന്നും ചെയ്യരുത്. അയാള് എന്തെങ്കിലും തോന്നിയാസം കാണിക്കുന്നുണ്ട്, ദൈവം അയാളോട് ചോദിച്ചോളും. അപ്പോ അയാളെ കുത്താനൊന്നും പോകണ്ട. ഈ കര തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അക്കരയ്ക്ക് എപ്പോഴേലും കടന്നോളാം. അക്കരയ്ക്ക് കടന്നില്ലെങ്കിൽ വെള്ളത്തിൽ പോവും, ഓർത്തോളം. ദൈവമായിട്ടുള്ള ബന്ധമാ അറിയാനെ ദൈവം വിളിച്ചിരിക്കുന്നവനെ അറിയാൻ ദൈവത്തെ അറിയാൻ ദൈവത്തോട് കണക്ക് കൊടുത്തോളും. അതുകൊണ്ട് നിങ്ങൾ കുത്താനും ഇടിക്കാനും ഒന്നും പോകരുത്. ആ ബാക്കി വായിക്കേ. ജനമെല്ലാം യോർദാൻ കടന്ന ശേഷം യഹോവ യോശുവയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ജനത്തിൽ നിന്ന് 12 പേരെ കൂട്ടിയവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പി. അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞത് യോർദാന്റെ നടുവിൽ നിന്ന് വായിച്ചോ.
ഇസ്രയേൽ മക്കളുടെ ഗോത്രശ്രേണി ചേർത്തവണ്ണം നിങ്ങളിൽ ഓരോരുത്തർ ഓരോ കല്ല് ചുമലിൽ എടുക്കണം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്താണ് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ 2 തിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. 1-ാം മാസം 10-ാം തീയതി ജനം യോർദാനിൽ നിന്ന് കയറി യെരിഹോവിന്റെ കിഴക്കേ അതിരുള്ള ഗിൽഗാലിൽ പാളയമിറങ്ങി. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ ഗിൽഗാലിൽ നാട്ടി. ഇസ്രയേൽ മക്കളോട് പറഞ്ഞു എന്തെന്നാൽ, ഈ കല്ല് എന്താണ് വരുംകാലത്ത് നിങ്ങളുടെ മക്കൾ പിതാക്കന്മാരോട് ചോദിച്ചാൽ ഇസ്രായേൽ ഉടങ്ങിയ നിരത്തുകൂടി ഈ യോർദാൻ അക്കരെ കടന്നു എന്ന് നിങ്ങളുടെ മക്കളോട് പറയണം. കൂടിയ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവയോട് ഭയപ്പെടേണ്ടതിന് ഞങ്ങൾ ഇക്കരയ്ക്ക് കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുൻപിൽ ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ ഇക്കരയ്ക്ക് കടപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു.
മതി മതി. അപ്പൊ അങ്ങനെ ആ പിതാക്കന്മാരെ ഓർക്കുകയാണ് നമ്മള് കേട്ടോ. അപ്പൊ 1-ാം ദുഗ്ധനില് പ്രാർത്ഥനയുള്ള പ്രബോധനം എന്ന് പറയുന്ന നമ്മളെ നടത്തുന്ന വിവിധ ശ്രേണിയുള്ള ആത്മീയ ഇടയന്മാരെ ഓർക്കുന്ന അവസരമാണ്. ജീവനോട് ഇരിക്കുന്നവരെ ഒരു ഓർത്ത് പ്രാർത്ഥിക്കണം. Ephesians 6:19 ഒന്ന് വായിച്ചേ. Ephesians 6:19
ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും.
അതിനാണ് നമ്മള് പ്രാർത്ഥിക്കണം. എല്ലാരെയും ഓർത്ത് പോലീസിലെയോ വലിയ പോലീസിലെയോ ആക്കിയോ, പക്ഷെ സുവിശേഷം അറിയിക്കുമ്പോ വാ തുറക്കുമ്പോഴേ വചനം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. ചങ്ങല ധരിച്ച് പ്രയാസത്തിലായിരിക്കുമ്പോഴും. Colossians 4:4
ഞാൻ സംസാരിക്കാനും വേണം, അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിനെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു.
ആ അപ്പൊ വചനം പറയാനായിട്ട് ദൈവത്തിന്റെ ജനത്തെ നയിക്കാനായിട്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, അത് നമ്മുടെ കടമയാ. അപ്പൊ ആ സമയത്തിരുന്ന് ഉറങ്ങരുത്, പ്രാർത്ഥിക്കണമെന്നായി പറയുന്ന കാര്യം. രണ്ടാമത്തെ തുദ്ധൻ സർവ്വവിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ഇനിയും പേര് അഥവാ ഒരു കാരണവശാലും വിട്ടുപോകരുത്, അഥവാ വിട്ടുപോയാൽ നിങ്ങൾ അവിടെ ഇരുന്ന് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ തുദ്ധൻ രാഷ്ട്രത്തെയും സമൂഹത്തെയും ഭരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണല്ലോ. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും കേട്ടോ, ഭയങ്കര അത്ഭുതം നടക്കും. പ്രാർത്ഥനയ്ക്ക് ആണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ വിചാരിക്കും നിസ്സാര, ഈ അമേരിക്ക വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസണിങ് കൂടും, നമ്മളെല്ലാം പേപ്പർ വർക്ക് ചെയ്ത് നടത്തുന്നത് കാരണം നമ്മൾ അവർക്കും ഇവിടുത്തെ പേപ്പർ വർക്കിലോ എല്ലാം നടക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല, പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഒരു സപ്ലിക്കേഷൻ കൊടുക്ക്, പേപ്പർ ദൈവസന്നിധി കൊടുക്ക്. അത് കൈ കൊണ്ട് എഴുതുമെന്നും വേണ്ട, മനസ്സുകൊണ്ട് നമ്മുടെ കണ്ണുനീരിൽ ചാലിച്ച് എഴുതി കൊടുത്താൽ മതി പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവ അത്ഭുതം പ്രവർത്തിച്ചോളൂ. ഇപ്പൊ രാഷ്ട്രത്തെയും സമൂഹത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നാലാമത്തെ തമ്പുരാനെ പറ്റി അമ്മ മുതലെല്ലാവരെയും, അഞ്ചാമത്തെ സുബ്ദൻ വാങ്ങിപ്പോയ ആത്മീയ പിതാക്കന്മാരെ ഓർത്ത്, ആറാമത്തേത് ഗുരുക്കന്മാരും മാതാപിതാക്കളും സഹോദരങ്ങളുമായി കടന്നുപോയ എല്ലാ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ടഡ് സ്പിരിച്വൽ ഫാദേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഓഫ് ടീച്ചർ, അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ടുള്ളതാണ്. ആറാമത്തേതല്ല വാങ്ങിപ്പോയ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ സമയം രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളതിന് രണ്ട് വാക്യങ്ങളൊന്നും എപ്പോഴും കേൾക്കുന്നതാണേലും വായിച്ചു. രണ്ട് തീമോത്തിയോസ് ഒന്നിന്റെ പതിനെട്ട്.
ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ.
ഒനേസിഫോറസിന് വേണ്ടി മരിച്ചുപോയി ഒനേസിഫോറസ്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ ലൂസ്ലിയ? ഇതുമായി പെന്തക്കോസ്കാര് പറയുന്ന പോലെ ഒന്നും അല്ല കണക്ക്. നിങ്ങള് ദിവസം അനുസരിച്ച് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് അതിലേക്ക് വന്നോണ്ടിരിക്കുവാണല്ലോ ഇപ്പൊ എല്ലാരും. അതില അത് നമ്മൾ ചെയ്യുന്നതേ ഈ വചനാടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബോധമില്ലാതെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളു. പിന്നെ ആരെല്ലാം എവിടെയെങ്കിലും വേദോസം തുറന്ന് വല്ലതും പറയുമ്പോ അതാ ശരിയെന്ന് പറഞ്ഞങ്ങ് പോകുന്ന, അങ്ങനെ പോകരുത്. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിച്ചു, പൊലോസ്ലിയ പ്രാർത്ഥിച്ചു, നമ്മൾ പ്രാർത്ഥിക്കാൻ കരുണ ചെയ്യണം. കരുണ 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 ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, കൃപയും കരുണയും നമ്മളെ വ്യത്യാസം പറഞ്ഞു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും. മോറാനേശ്മശീഹ, നിന്റെ കരുണയുടെ വാതിൽ, കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയുടെ വാതിൽ, കരുണയുടെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. കരുണ ചെയ്യണമേ. ഈ കൗമ പ്രാർത്ഥന ചെല്ലുമ്പോഴും നിങ്ങൾ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നല്ല കേട്ടോ, റഹ്മോ എന്നുള്ള വാക്ക, മേഴ്സി, കരുണ ചെയ്യണമേ എന്നുള്ള വാക്ക്, ആ കരുണയ്ക്കാ വലിയ പ്രാധാന്യം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആ പ്രാർത്ഥന അങ്ങനെ മനഃപൂർവ്വം മാറ്റി പ്രാർത്ഥിച്ച് പഠിക്കണം. എഴുപത് കൊല്ലമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും തെറ്റ് തിരുത്താനായിട്ട് എപ്പോഴും പ്രായമൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. ഞങ്ങൾ കഴിഞ്ഞ 70 കൊല്ലം ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് തെറ്റ് എപ്പോ വേണേലും നമുക്ക് തിരുത്താം. ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ തിരുത്തണം. ദാവീദിനൊക്കെ ഇപ്പൊ ചെയ്ത് കണ്ടില്ലേ, തെറ്റുകൾ തിരുത്തുന്നവരാ ദൈവസ്നേഹത്തിൽ വിശദീകരിക്കപ്പെടുക എന്നുള്ളത് ഓർത്തിരിക്കണം. 103:13 അതാ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, 103:13.
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു.
നമ്മള് മലയാളത്തിൽ പാടുമ്പോ അത് അതിനർത്ഥം അത്രയും പോരാ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ, ആ കൃപ എന്നുള്ള വാക്കവിടെ മാത്രം ശരിയാകാനായിട്ട് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. റഹ്മോ എന്നുള്ള വാക്കാ വചനം കരുണയാ, കരുണ ചെയ്യുന്നത് പോലെ. അതാ നമ്മളെ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ എന്നുള്ള ചൊല്ലുമ്പോ ഈ കരുണയാന്ന് ഓർത്തോളണം. അപ്പൊ അതാണ് ആറാം ദുബ്ദൻ വാങ്ങിപ്പോയവരെ ഓർത്ത് പോലീസിലെയാ പ്രാർത്ഥിച്ചു, നമ്മളും പ്രാർത്ഥിക്കുന്നു. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, കരുണ ചെയ്യണമേ, ലോർഡ് ഹാവ് മേഴ്സി, അത്രേ ഉള്ളൂ. നമ്മൾ ഇവരെ എല്ലാരെയും ധൂവം വെച്ച് പോകിച്ച് 40 ദിവസം ധൂവം വെച്ച് ഞങ്ങൾ സ്വർഗത്തിൽ കയറ്റി ഇരുത്തിയേക്കാവുന്നുള്ള പ്രോമിസ് ഒന്നും അല്ല. സപ്ലിക്കേഷൻ ദൈവസന്നിധിയിൽ എപ്പോഴും അപേക്ഷ അപേക്ഷ അപേക്ഷ, ലോർഡ് ഹാവ് മേഴ്സി, ലോർഡ് ഹാവ് മേഴ്സി, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. എപ്പോഴും അപേക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ് തുബ്ദൻ. അത് അതിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കി ചെല്ലാൻ ദൈവം കൃപ ചെയ്യട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
I'm sure everybody will be attending the Kurbana with respect and devotion next time. പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നതിന് അച്ഛൻ വളരെയധികം ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛന്റെ കാര്യം ഞങ്ങൾ ഇനിയും തീർച്ചയായിട്ടും കുർബാനയിൽ ഓർക്കുന്നതായിരിക്കും. പിന്നെ ഒരു അനൗൺസ്മെന്റ് ഉള്ള അടുത്ത ബുധനാഴ്ച നമുക്ക് നമ്മുടെ തീമിനെ കുറിച്ചൊരു പ്രസംഗം, 1 hour പ്രസംഗം നമ്മുടെ ഐസക് ഡി പ്രകാശ് അച്ഛൻ തരുന്നതായിരിക്കും. റെവലേഷൻ 21:6-7 വാക്യങ്ങളാണല്ലോ നമ്മുടെ തീം. അതാണ്, അത് തന്നെയാണ് നമ്മൾ ടാലന്റ് കോമ്പറ്റീഷൻ സ്പീച്ച് ടോപ്പിക്കായിട്ട് തന്നിരിക്കുന്നു. 5 minutes ഉള്ള പ്രസംഗമാണ് നമുക്ക് പറയേണ്ടത്, പക്ഷെ അച്ഛൻ അതിനെ കുറിച്ച് ഇലാബറേറ്റ് ആയിട്ട് 1 hour സംസാരിക്കും. അത് അടുത്ത ബുധനാഴ്ചയാണ്. അപ്പം നമ്മുടെ വിനയത്തിന്റെ ക്ലാസ് പിന്നെ 1 hour മാറ്റിവെച്ചു. അടുത്ത ബുധനാഴ്ച ഇതിന് പിന്നെ പ്രകാരം എല്ലാവർക്കും ഇമെയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം, റെക്കോർഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ അവർക്ക് പിന്നെയും കേൾക്കാം, പക്ഷെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്താൽ അത്രയും നല്ലത്. താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ് ടു ദിസ്. താങ്ക് യു അച്ഛൻ.
ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊണ്ടാണ്. രക്ഷിതാവായ പുത്രാജയം മുളത്തിയാൽ ഞങ്ങളെ മറച്ചുകൊണ്ടാണ്. ശുദ്ധമുള്ളവനെ കുടിയിരുത്തി നേരത്തിലും കാലത്ത് എല്ലാ സമയത്തിലും എന്റെ ദൈവത്തിലെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ചിത്ര പരിശുദ്ധ ആത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗോപവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാ ദൂരമേലും കർത്താവെ, ഞങ്ങളുടെ വചന പഠന ക്ലാസ്സുകളോടും മമ്മിയസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും, പ്രത്യേകിച്ച് കർത്താവ് അനേക കാര്യങ്ങൾ ഇനി കടന്നു വരുന്നു. അതിന്റെ യൂണിറ്റ് തലത്തിലും റീജിയണൽ ലെവലിലും ഡയസ്ട്രിഷൻ ലെവലിലും സഭാതലത്തിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.